Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 15 വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണിത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:7-13 വരെ വാക്യങ്ങൾ.
കർത്താവ് ഭൂമിയിൽ നന്മ വർഷിക്കും, നമ്മുടെ ദേശം സമൃദ്ധമായി വിള നൽകും, സമൃദ്ധമായി വിള നൽകും.
ഇത് സങ്കീർത്തകന്റെ വാക്കുകളാണ്. ദൈവവും തന്റെ ജനവുമായി ഏറെ നിഗൂഢമായ ഒരു ആത്മബന്ധം നിലനിർത്താൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ദൈവവും തന്റെ ജനവും തമ്മിലുള്ള ഒരു ആത്മബന്ധം. നമ്മുടെ നാട്ടിൽ ഈ വർഷം മഴ സമൃദ്ധമാണ്. ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് മഴ ദൈവിക സമൃദ്ധിയുടെയും സാന്നിധ്യത്തിൻ്റെയും അടയാളമാണ്. അത് പറയുന്നത് ദൈവവുമായുള്ള ഐക്യം എപ്പോഴും ഫലം പുറപ്പെടുവിക്കുമെന്നും അതെപ്പോഴും ജീവൻ നൽകുന്നുവെന്നുമാണ്. ഇത് വിശ്വാസം തരുന്ന ആത്മീയതയും ഒരു ആത്മവിശ്വാസവുമാണ്. നമ്മുടെ ജീവിതങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നത് വിശ്വാസം തന്നെയാണ്. ഭൂമിയെ മഴ നനച്ച് ഫലപുഷ്ടമാക്കുന്ന പോലെ ദൈവകൃപ നമ്മെ എപ്പോഴും രൂപപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നു. ദൈവകൃപയിലുള്ള ഒരാത്മവിശ്വാസം നാം പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഒരു സമൂഹത്തിലും കുടുംബത്തിലുമാണ് നാം അത് അഭ്യസിക്കുന്നത്. നമ്മെ ഒരിക്കലും വഞ്ചിക്കാത്ത ഒരാത്മഗുരുവിൻ്റെ, യേശുവിൻ്റെ ശിഷ്യരാകാൻ നമ്മെ പ്രചോദിപ്പിച്ച, പലരും പകർന്നു തരുന്ന അല്ലെങ്കിൽ പകർന്നു തന്ന ഒരാത്മവിശ്വാസമാണത്. അതിനാൽ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യയ്ക്ക് ഈ ആത്മവിശ്വാസം, ദൈവകൃപയിലുള്ള ആത്മവിശ്വാസം അനിവാര്യമാണ്. യേശുവിൻ്റെ ഒരു സുഹൃത്താകാനും അവിടുത്തെ സുവിശേഷം പങ്കുവയ്ക്കാനും അത് ജീവിക്കാനും അവിടുത്തെ ദൈവിക ജീവനിൽ പങ്കുചേരാനും നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണത്, എന്ന ആത്മവിശ്വാസമാണത്.
മേലിലൻ ദാസന്മാരെന്നല്ല സ്നേഹിതന്മാരെന്ന് ഞാൻ വിളിച്ചു, നിങ്ങളെ സ്നേഹിതന്മാരെന്ന് ഞാൻ വിളിച്ചു. കാരണം എൻ്റെ പിതാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു. പിതാവ് വെളിപ്പെടുത്തി തന്നതെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു.
അതിനാൽ ക്രിസ്തുവിൻ്റെ സൗഹൃദത്തിൽ പങ്കുചേരുന്നവരാണ് അവിടുത്തെ ശിഷ്യരായ നിങ്ങളും ഞാനും, ക്രിസ്തു ശിഷ്യന്മാർ. സുവിശേഷ ഭാഗം ഇന്ന് ശിഷ്യത്വത്തെക്കുറിച്ചാണ് ഉദ്ബോധിപ്പിക്കുന്നത്. ഒരു ക്രൈസ്തവൻ്റെ തിരിച്ചറിയൽ കാർഡാണ് ഈ സുവിശേഷ ഭാഗമെന്ന് പറയാം. ഒരു ശിഷ്യൻ്റെ സാക്ഷി പത്രിക. ഇവിടെ നാം കാണുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന ശിഷ്യത്വത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ ക്രിസ്തുവിന് ഒരു കൃത്യതയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നല്ല അവിടുന്ന് പറഞ്ഞത്, എന്ത് മനോഭാവമായിരിക്കണം, എന്തെല്ലാം കൃത്യമായി ചെയ്യണമെന്ന് അവിടുത്തേക്ക് കാർക്കശ്യമുണ്ടായിരുന്നു, വ്യക്തതയുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്കവ അതിശയോക്തിയായിട്ടോ മൗഢ്യമായിട്ടോ തോന്നിയേക്കാം. അവ പ്രതീകാത്മകമായും ആത്മീയമായും പഠിപ്പിച്ചാൽ പോരെ എന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ യേശുവിന് ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ട്, തനിമയുണ്ട്, അനന്യമായൊരു തനിമ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത്, യാത്രയ്ക്കൊരു വടിയൊഴികെ അപ്പമോ സഞ്ചിയോ പണമോ ഒന്നും കരുതേണ്ടതില്ല അത്രേ. ഒരു ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകും വരെ അതിൽ തന്നെ വസിക്കുക. ഇനി ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ കാലിലെ പൊടി പോലും തട്ടിയിട്ട് അവിടുന്ന് പോകുക എന്ന്. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം അപ്രസക്തവും അയാഥാർത്ഥ്യവുമല്ലേ എന്നും തോന്നിയേക്കാം. അപ്പം, പണം, സഞ്ചി, വടി, പാദരക്ഷ, മേലങ്കി എന്നീ പദപ്രയോഗങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് ശ്രദ്ധേയമാണ്. എന്നാൽ ഒരു വാക്ക് നാം വിട്ടുപോകരുത്, സാധ്യതയുണ്ട്. അത് സ്വീകരിക്കുക എന്ന വാക്കാണ്. അത് നമ്മെ വെല്ലുവിളിക്കുന്ന പദവും ക്രിസ്തീയതയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയതയുടെ സത്തയായ വാക്കുമാണ്. കാരണം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് സ്വീകരിക്കപ്പെടാനാണ്, തിരസ്കരിക്കപ്പെടാനല്ല. പിന്നെ യേശു ഒരു നല്ല ഗുരുനാഥൻ എന്ന നിലയിൽ തൻ്റെ ശിഷ്യന്മാരെ മറ്റുള്ളവർ സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാർക്ക് ജനങ്ങളുടെ ആതിഥ്യം ലഭിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ഭവനത്തിൽ പ്രവേശിച്ചാൽ അവിടെ തന്നെ പാർക്കുക എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അതിനാൽ ക്രൈസ്തവർ ആതിഥ്യം നൽകേണ്ടവരാണ്. നാം അപരനെ, മറ്റുള്ളവരെ സഹോദരങ്ങളായി സ്വീകരിക്കേണ്ടവരാണ്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് കുറേ ചൊൽപ്പടികളും നിയമങ്ങളും പഠിപ്പിച്ച് കാര്യസ്ഥന്മാരെ പോലെയല്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ പോലെയോ അല്ല. മറിച്ച് അവിടുന്ന് പഠിപ്പിക്കുന്ന ക്രൈസ്തവൻ്റെ യാത്ര ലാളിത്യത്തിൻ്റെയും ഹൃദയങ്ങളെ സ്പർശിക്കുന്നതുമാണ്. ഹൃദയപരിവർത്തനത്തിൻ്റെ യാത്രയാണത്. ആദ്യം സ്വയം ഹൃദയപരിവർത്തനം വരുത്തുകയും തുടർന്ന് മറ്റുള്ളവരുടെ ഹൃദയപരിവർത്തനത്തിനും മാനസാന്തരത്തിനുമായി അവരെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഈ ശിഷ്യത്വം. അങ്ങനെ ക്രൈസ്തവ ശിഷ്യത്വത്തിന് ഒരു തനിമയുണ്ട്. വ്യത്യസ്തമാണത്, അത് അന്യൂനമാണ്, അത് പരോന്മുഖമാണ്. അത് ക്രിസ്തു പഠിപ്പിച്ച തനിമയാർന്ന സുവിശേഷ പ്രബോധനങ്ങൾ ജീവിക്കുന്നതിലാണ്. അതൊരു വെല്ലുവിളിയാണ്. അത് സംഘട്ടനത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും കലഹത്തിൻ്റെയും വഴികൾ ഉപേക്ഷിക്കുന്നതുമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വാർത്ഥതയില്ലാത്തതും അധികാരഭ്രമമില്ലാത്തതുമായ ഔദാര്യത്തിൻ്റെയും എളിമയുടെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും ജീവിതശൈലിയാണ്. അതായത് ക്രിസ്തു ശിഷ്യത്വം മറ്റുള്ളവരുടെ മേൽ കെട്ടിവയ്ക്കുകയോ ധാർഷ്ട്യം പ്രകടമാക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് അപരനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഉൾച്ചേർക്കുകയും ചെയ്യുന്നതാണ്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവനെയും ജീവിത ദൗത്യത്തെയും സമീപിക്കേണ്ട രണ്ട് രീതികളാണുള്ളത്. ആദ്യമായി ജീവിതത്തെ, അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിത ദൗത്യത്തെ എത്രയോ പേരാണ് ഒരു പ്ലാനും പദ്ധതിയും മാത്രമായി കാണുന്നത്. അതിനെ ഒരു തന്ത്രമോ നയമോ മാത്രമായി കാണുന്നു. പിന്നെ ആ പദ്ധതി ഉപയോഗിച്ചുള്ള നീക്കങ്ങളിൽ, തർക്കത്തിൽ വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് മാനസാന്തരപ്പെടുത്തിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ക്രിസ്തുവെന്ന് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ രീതിയാണ്, വളരെ വ്യത്യസ്തമായിട്ടാണ്. സുവിശേഷ മനോഭാവത്തിൽ നാം ഒരിക്കലും വ്യക്തിയെ, അല്ലെങ്കിൽ കുടുംബങ്ങളെ തർക്കങ്ങൾ കൊണ്ടോ വാദമുഖങ്ങൾ കൊണ്ടോ കീഴ്പ്പെടുത്തുന്നില്ല, മാനസാന്തരപ്പെടുത്തുന്നില്ല. നാം അവരെ ബോധ്യപ്പെടുത്തുന്നത് എങ്ങനെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാം, സ്വീകരിക്കാമെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ്. തുറന്ന ഹൃദയമുള്ളൊരു അമ്മയാണ് സഭ. ജീവിതക്ലേശത്തിൽപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യത്തിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ എങ്ങനെ സ്വീകരിക്കണം, സ്വാഗതം ചെയ്യണം, എങ്ങനെ ഉൾക്കൊള്ളണമെന്നൊക്കെ അവൾക്കറിയാം. സഭാമാതാവ് അതിനാൽ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലുള്ളൊരു ആതിഥ്യത്തിൻ്റെ ഗേഹമാണ്, ഭവനമാണ്. അതിനാൽ ആതിഥ്യത്തിൻ്റെ ഭാഷ അറിയാവുന്നതിന് അനുശ്രുതമായിട്ട് മാത്രമേ നമുക്ക് അപരനെ, സഹോദരങ്ങളെ ആതിഥ്യത്തിൽ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും സാധിക്കുകയുള്ളൂ. നമ്മെ സ്വീകരിക്കുന്നിടങ്ങളിൽ എത്രത്തോളം വേദനയും ജീവിത നൈരാശ്യവും ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ശമിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് നോക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത്. ഇതിന് ഒരു തുറന്ന വാതിലാണ് നമുക്ക് ആവശ്യം. വിശിഷ്യ, നമ്മുടെ ഹൃദയ കവാടങ്ങൾ മലർക്കെ തുറന്നിടാം. വിശക്കുന്നവരെയും ദാഹിക്കുന്നവരെയും പരദേശികളെയും രോഗികളെയും ജയിൽവാസികളെയും നമുക്ക് ഹൃദയപൂർവം ഉൾക്കൊള്ളാം. നാം ചെയ്യുന്നതുപോലെ, പ്രവർത്തിക്കുന്നതുപോലെ ചിന്തിക്കാത്തവരെയും അതുപോലെ വിശ്വാസമില്ലാത്തവരെയും, അല്ലെങ്കിൽ വിശ്വാസം നഷ്ടമായവരെയും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. പലപ്പോഴും നമ്മുടെ രീതികൾ കുറ്റപ്പെടുത്തുന്നതാണ്. പീഡിതരെയും തൊഴിലില്ലായ്മയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നവരെയും നമുക്ക് സ്വീകരിക്കാം, ഉൾക്കൊള്ളാം. സമ്പന്നമായ നമ്മുടെ ഭൂമിയിൽ, പൊതുഭവനമായ ഭൂമിയിൽ ഇതര സംസ്കാരങ്ങളെയും ഇതര ജാതിക്കാരെയും നമുക്ക് സ്വീകരിക്കാം. അതുപോലെ പാപികളെയും നമുക്ക് സ്വീകരിക്കാം. കാരണം നാം ഓരോരുത്തരും പാപികളാണല്ലോ. ഇനി പാപത്തിൻ്റെ പിന്നിൽ ഒരു തിന്മയുടെ ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തി പാപത്തിൻ്റെ മുന്നോടിയാണെന്ന് പറയാം. അത് നമ്മെ ഇഞ്ചിഞ്ചായി കാർന്നെടുക്കുന്ന ഹൃദയത്തിലെ തിന്മയുടെ ശക്തിയാണ്. അത് ഏകാന്തതയാണ്, ഒറ്റപ്പെടലാണ്. ഈ ഒറ്റപ്പെടലിന് പല വേരുകളുണ്ടാകാം, പല കാരണങ്ങളുണ്ടാകാം. അതെത്രത്തോളം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുമെന്നോ, എന്തെല്ലാം വിനകൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തിവയ്ക്കും. അതുമൂലം നാം മറ്റുള്ളവർക്കെതിരെയും ദൈവത്തിനെതിരെയും സമൂഹത്തിനെതിരെയും പുറകു തിരിഞ്ഞു നിൽക്കും. പിന്നെ നാം സഹോദരങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും പിൻവാങ്ങും. എന്നിട്ട് നമ്മിലേക്ക് തന്നെ ഉൾവലിയും. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് സഭാ ശുശ്രൂഷ ഓരോ പദ്ധതികളും പ്രോജക്റ്റുകളും നിവർത്തിക്കുന്നതിലല്ല, മറിച്ച് മനുഷ്യരിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിലാണ് സഭാസേവനം അടങ്ങിയിരിക്കുന്നത്. സഭാസേവനം മനുഷ്യരിൽ സാഹോദര്യത്തിൻ്റെ അനുഭവം വളർത്തുന്നതാണ്. സ്വാഗതാർഹമായൊരു സാഹോദര്യം നമ്മുടെ ജീവിതത്തിൽ വളർത്താനാകുന്നത് ദൈവം നമ്മുടെ പിതാവാണെന്ന സാക്ഷ്യമാണ്, ദൈവം നമ്മുടെ പിതാവാണെന്ന ബോധ്യമാണ്. അങ്ങനെ നിങ്ങളുടെ പരസ്പര സ്നേഹത്തിൽ നിന്നും ലോകമറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. ഇത് ഈശോ പഠിപ്പിക്കുന്ന ശിഷ്യത്വത്തിൻ്റെ നവമായ പാഠമാണ്. ജീവനും മനോഹാരിതയും സത്യവും പൂർണ്ണിമയും തിങ്ങി നിൽക്കുന്ന ഒരു നവമായ ജീവിതചക്രവാളം ക്രിസ്തു നമുക്കായി തുറന്നിടുകയാണിവിടെ. ഇതിലൂടെ നിങ്ങളുടെയും എൻ്റെയും ക്രിസ്തുവുമായുള്ളൊരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ശിഷ്യത്വം സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ളതാണ്. നമ്മെ സ്വീകരിക്കാനോ സ്വാഗതം ചെയ്യാനോ നമുക്കാരെയും നിർബന്ധിക്കാനാവില്ല. അത് നമ്മുടെ തന്നെ സ്വാതന്ത്ര്യവും ഒപ്പം പരിമിതിയുമാണെന്ന് മനസ്സിലാക്കണം. മറിച്ച് മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മെ പിന്തിരിക്കാൻ മറ്റാർക്കും സാധ്യമല്ല. ജീവിതത്തിൽ സഹോദരങ്ങളെ സ്വീകരിക്കരുതെന്ന് ആർക്കെങ്കിലും നമ്മോട് പറയാനാകുമോ? ഇല്ല. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഊഷ്മളതയും പ്രത്യാശയും നഷ്ടപ്പെട്ട സഹോദരങ്ങളെ സ്വീകരിക്കരുത്, അവരിലേക്ക് നീങ്ങരുത് എന്നാർക്കും നമ്മോട് പറയാനാവില്ല. നാം അവരെ സ്നേഹിക്കണം, അവരെ ആശ്ലേഷിക്കണം. അതാണ് ക്രിസ്തു ശിഷ്യത്വം. നമ്മുടെ ദേവാലയങ്ങളും കപ്പേളകളും സ്ഥാപനങ്ങളും ഭവനങ്ങളും ഹൃദയകവാടങ്ങളും സഹോദരങ്ങൾക്കായി മനുഷ്യർക്കായി സദാ തുറന്നിരിക്കുന്ന ശ്രീകോവിലുകളാകട്ടെ. അവിടെ മനുഷ്യർ ദൈവിക സാന്നിധ്യം അനുഭവിക്കട്ടെ. നമ്മിൽ ദൈവകൃപ വർഷിക്കപ്പെടട്ടെ, ദൈവകൃപ നിറയട്ടെ, നന്മ മുളച്ചു തളിർക്കട്ടെ, നമ്മിൽ ദൈവസ്നേഹം നിറഞ്ഞു തുളുമ്പട്ടെ.
സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു. സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനുമെൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു, നോക്കി വാഴുന്നു.
സാധുവായ മർത്യനിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു, സാധുവായ മർത്യനിൽ ഞാൻ നിന്റെ രൂപം കണ്ടിടുന്നു, സേവനം ഞാൻ അവനു ചെയ്താൽ പ്രീതനാകും നീ, സേവനം
സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോലെ ഞാനും എൻ്റെ നാഥനെ താൻ നോക്കി വാഴുന്നു.
ഈ ഗാനം ആലപിച്ചത് KJ യേശുദാസും KS ചിത്രയുമാണ്. രചന ഫാദർ മൈക്കിൾ പനിക്കൽ. സംഗീതം ജോബൻ ജോർജ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 15-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ.